ചിത്രവിശേഷം, ചലച്ചിത്രങ്ങളെ അവലോകനം ചെയ്യുന്ന പരിപാടി. നിർവഹണം കെസിയ എലി ജേക്കബ്. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ചിത്രവിശേഷത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചിത്രവിശേഷത്തിൽ മലയാള സിനിമ ആടുജീവിതം. ിൽ പ്രസിദ്ധീകരിച്ച് ഏറ്റവും അധികം വിറ്റഴിച്ച ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ ആടുജീവിതം എന്ന പുസ്തകത്തിന്റെ ദൃശ്യാവിഷ്കാരമായി 2024 മാർച്ച് 28 റിലീസായ സിനിമയാണ് ആടുജീവിതം.
ഞാൻ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്, സത്യത്തിൽ ഇത്തരത്തിലൊരു ഫുൾ ലെങ്ത് മൂവി തിയേറ്ററിൽ പോയി കണ്ടിട്ട് 10 വർഷം. ഈ ആടുജീവിതത്തിന് വേണ്ടിയായിരുന്നു ഞാനും 10 വർഷം കാത്തിരുന്നത് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. കാരണം മലയാള സിനിമ അടുത്ത ഘട്ടത്തിലേക്ക് വളർന്നു കഴിഞ്ഞു എന്നെനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഞാൻ പൊതുവെ കാര്യങ്ങളെ വളരെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏത് സിനിമ കാണുമ്പോഴും ഞാൻ അതിനകത്തെ കുറവുകൾ എവിടെയെന്ന് പെട്ടെന്ന് എന്റെ കണ്ണിൽ പിടിക്കുന്ന ഒരാളാണ്. പക്ഷേ ബ്ലെസ്സിയുടെ ഈ സിനിമ ആ സൂക്ഷ്മാംശത്തിൽ വളരെ ഭംഗിയായി ക്രാഫ്റ്റ്മാൻഷിപ്പോടുകൂടി ചെയ്തിരിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ 10 വർഷത്തെ കാത്തിരിപ്പ് എനിക്കും വിഫലമായില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്.
പൃഥ്വിരാജിന് അജീബായിട്ട് ശരിക്കും പറഞ്ഞു ഞാൻ ജീവിച്ച് കാണിച്ചൊരു പടം, നല്ല വെൽ മേക്ഡ് ആണ്, ഫുള്ള് എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ ലെവൽ പടം തന്നെയാണ്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം,
കണ്ണ് നിറഞ്ഞു.
തീർച്ചയായിട്ടും
ആദ്യം വന്ന് നമ്മള് കേറിയ പറഞ്ഞ പൃഥ്വിരാജ് കുറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അഭിനയം ഒരു രക്ഷയില്ല. നജീബൊക്കെ നമ്മള് ചങ്കത്തിന്റെ
കരയാനുണ്ട്.
ഫസ്റ്റ് ഹാഫിൽ ഞാൻ കരഞ്ഞു, രണ്ടാമത്തെ ഹാഫിന്റെ മുന്നേ പൃഥ്വിരാജ് അഭിനയം ഉണ്ടല്ലോ.
ഈ ഓസ്കാർ എന്ന് വെറുതെ പറയുന്നതാണോ?
അല്ല, കണ്ട് കരഞ്ഞു. അത്രക്ക് ലെവലിന് സാധനം ഉണ്ട് ഇത്. ഒരു നാഷണൽ അവാർഡെങ്കിലും കൊടുത്തില്ലേ പിന്നെ ഈ അവാർഡ് എന്നുള്ളതിന്റെ കാര്യമൊന്നുമില്ല.
ബ്ലെസ്സി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഇന്ന് തിയേറ്റർ ഹിറ്റായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2018 ചിത്രീകരണം ആരംഭിച്ച് 2023 പൂർത്തിയാക്കിയ സിനിമയാണ് ആടുജീവിതം. ബെന്യാമിൻ എന്ന എഴുത്തുകാരന്റെ പുസ്തകത്തിൽ നിന്നാണ് സിനിമ ഉണ്ടായതെങ്കിലും ഇത് യഥാർത്ഥ കഥയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പുറപ്പെട്ട് മരുഭൂമിയിൽ അകപ്പെട്ടുപോയി പുറത്തു കടക്കാനാവാത്ത വിധം ജീവിതവും ശരീരവും ശോഷിച്ചു പോയ അവസ്ഥയിൽ നിന്ന് പുറത്തുവന്ന നജീബിന്റെ കഥയാണ് ആടുജീവിതം. കാഴ്ചക്കാരെ ഒരുപോലെ വികാരത്തിന്റെ കൊടുമുടിയിൽ നിർത്തുന്ന സിനിമ തന്നെയാണ് ഇത്. ആടുകളുടെ കൂടെ ജീവിച്ച് ആടുജീവിതം നയിക്കുന്ന നജീബിന്റെ മണവും വികാരവും ഒരുപോലെ അനുഭവിച്ചറിയാൻ തിയേറ്ററിലിരിക്കുന്ന ഓരോ പ്രേക്ഷകനും കഴിയും എന്നുള്ളത് വാസ്തവമാണ്. ഓരോ സീനുകളും മനസ്സിലൊരു മുറിവ് കോറിയിടുന്നത് പോലെയാണ്. നജീബായി മാറാൻ പൃഥ്വിരാജ് എന്ന നടൻ എടുത്ത കഠിന പ്രയത്നം ആദ്യം മുതൽ അവസാനം വരെ ഓരോ പ്രേക്ഷകനെയും മനസ്സിലാക്കി തരുന്നതാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഉമ്മയുടെയും ഭാര്യയുടെയും സ്നേഹവാത്സല്യത്തിൽ ജീവിച്ച് കണ്ണിലൊരു തിളക്കവുമായി മരുഭൂമിയിലേക്ക് പോയ വ്യക്തി പിന്നീട് സിനിമയുടെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ കണ്ണുകൾ ഗതികേടിന്റെയും നിർവികാരതയുടെയും അവസാന വാക്കുകൾ പോലെയായി മാറിയിരുന്നു. ബ്ലെസ്സി പറഞ്ഞ പോലെ പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ കണ്ണിലെ തിളക്കം നജീബാകാൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് തന്നെ പറയാം. നജീബിനൊപ്പം ഒട്ടും പുറകിലല്ലാത്ത അഭിനയ മികവ് കാഴ്ചവെക്കാൻ നജീബിന്റെ കൂടെയുണ്ടായിരുന്ന ഹക്കീം എന്ന ഗോകുലിന് കഴിഞ്ഞു. സിനിമ കണ്ടിറങ്ങുന്ന ഓരോ ആളുടെയും മനസ്സിൽ ഒരു വിങ്ങൽ ബാക്കിയാക്കുകയാണ് ഹക്കീം.
ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് 2017. ഫോട്ടോ അയച്ചു കൊടുത്തു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എനിക്കൊരു കോൾ വന്നു, നീ കൊച്ചിയിലേക്ക് വരണം പെട്ടെന്ന്, നാളെ ഓഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തോ അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളീന്റെ ഒരു പോലെയാണ് എനിക്കന്ന് അപ്പൊ എന്തോ ചെയ്യാൻ തോന്നി. അവസാനം ഞാൻ സാറിനെ നേരെ നോക്കിയിട്ട് നീയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോ സാറിന്റെ കണ്ണൊക്കെ വൈഡായി, ഒന്ന് ഞെട്ടിയ പോലെയൊക്കെ ആയി. സാറ് പറഞ്ഞു നിന്നെ ഹക്കി എന്നുള്ള റോളിലേക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഈ ഒരു യാത്രയിലേക്ക് നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ ചോദിച്ചു. അങ്ങനെയാണ് ഈ ഒരു സിനിമ ആഡ് ചെയ്തു എന്നുള്ളൊരു വലിയൊരു ഭംഗിയുള്ള യാത്ര എന്നെ സംബന്ധിച്ചിട്ട് തുടങ്ങുന്നത്.
മരുഭൂമിയിൽ പണിയെടുത്ത് അവസാനം പ്രതീക്ഷയുടെ വെട്ടം കാണുമ്പോൾ അതിലേക്കുള്ള യാത്രയിൽ പാതി വഴി പിടഞ്ഞു വീഴുന്ന ഹക്കീമിന്റെ അഭിനയ മികവും കയ്യടി അർഹിക്കുന്നതാണ്. ഇവരോടൊപ്പം മൂന്നാമനായി വരുന്ന ആഫ്രിക്കക്കാരനായ ഇബ്രാഹിം ഖാദിരി എന്ന ജിമി ജി ലൂയിസും പ്രേക്ഷക മനസ്സിനെ കീഴടക്കുകയാണ്. സിനിമയുടെ സംഗീതം AR റഹ്മാനാണ് നിർവഹിച്ചിരിക്കുന്നത്. ശബ്ദമിശ്രണം റസൂൽ പൂക്കുട്ടിയാണ്. ചിത്രത്തിലെ പെരിയോനെ എന്ന ഗാനം സിനിമയ്ക്ക് മുന്നേ ഹിറ്റായി എന്ന് വേണം പറയാൻ. സുനിൽ KS ക്യാമറ കണ്ണുകളിലൂടെയാണ് ആടുജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിയത്.
മണ്ണിൽ പുതുമഴ വീഴണുണ്ട്, അങ്ങകലേ മണ്ണിൽ പുതുമഴ വീഴണുണ്ട്, മണ്ണിൽ പുതുമഴ വീഴണുണ്ട്. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ
ജീവിത സാഹചര്യങ്ങൾ തന്നെ മരുഭൂമിയിലേക്ക് എത്തിക്കുകയും പൊടിക്കാറ്റും ചൂടും ഉയർന്നു നിൽക്കുന്ന മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് ഒരു മനുഷ്യൻ വർഷങ്ങളോളം ജീവിക്കുമ്പോൾ അനുഭവിച്ച ഓരോ അവസ്ഥയെയും പൃഥ്വിരാജ് എന്ന അതുല്യ പ്രതിഭയിലൂടെ ലോകം കാണുകയാണ്. തിയേറ്ററിൽ കയറി സിനിമ കണ്ടു തുടങ്ങുമ്പോൾ കണ്ണു നിറയാത്ത പ്രേക്ഷകർ വിരളമായിരുന്നു. വാനോളം പ്രതീക്ഷകളുമായി ജീവിക്കുവാൻ മുന്നോട്ടു പോവുകയും ആ പ്രതീക്ഷകൾ ചൂടുകാറ്റിൽ പറന്നു പോവുകയും ചെയ്യുന്ന എല്ലാ അവസ്ഥയും പൃഥ്വിരാജ് അതേ തീവ്രതയോടെ സിനിമ ആരാധകരിലേക്ക് എത്തിക്കുകയാണ്. വിശപ്പും ദാഹവും നാടിനെയും വീടിനെയും ഓർത്തുള്ള ആകുലതയുമൊക്കെ പ്രേക്ഷക ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ സ്പർശിച്ചു എന്ന് തന്നെ പറയാം. താൻ അനുഭവിച്ച ജീവിതം സിനിമയായി വന്നപ്പോൾ യഥാർത്ഥ നജീബ് എന്ന വ്യക്തിയും പൃഥ്വിരാജിന്റെ അഭിനയ മികവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്.
വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ ഇച്ചിരി രംഗം ഇവിടത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ഫീലിംഗ് ആയിപ്പോയി. ഞാൻ അന്ന് അവിടെ അനുഭവിച്ച അതേ രീതി തന്നെയാണ് ഈ പടത്തിന് ഇപ്പൊ അതേപോലെ തന്നെയാണ്. പറയാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഇപ്പൊ ഈ പടം ബെന്യാമിൻ സാർ എഴുതിയതിൽ പിന്നെ ഞാൻ ഒരുപാട് വേദികളിലൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഈ പടം ഇറങ്ങുമെന്നും മറ്റോന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഈ പടത്തിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊള്ളൂ.
നരകതുല്യമായ ജീവിതങ്ങൾക്കിടയിൽ മാറിവരുന്ന നജീബിന്റെ നാടിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന സീനുകൾ ഓരോന്നും പ്രേക്ഷകർക്ക് മരുഭൂമിയിലെ ചൂടിനിടയിൽ കിട്ടുന്ന മഴ പോലെയായിരുന്നു. മരുഭൂമിയുടെ അസാധാരണമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതു കിട്ടുകയും അതിനുശേഷമുണ്ടാകുന്ന അതിജീവനത്തിന്റെ ഓരോ സാഹചര്യവും അത്രമേൽ മനസ്സിനെ സ്പർശിക്കുന്നവയായിരുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ബെന്യാമിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്ന് മനസ്സിലാകുന്നത്. മലയാള സിനിമ ഇപ്പോൾ ആടുജീവിതത്തിന്റെ അലതല്ലലിലാണ്. 16 വർഷത്തെ തയ്യാറെടുപ്പുകളിൽ ബ്ലെസ്സി എന്ന സംവിധായകൻ സിനിമാ പ്രേമികൾക്കായി കരുതിവെച്ച അമൂല്യമായ ചലച്ചിത്രം. ചിത്രീകരണത്തിനിടെ കൊറോണ മൂലം ജോർദാനിൽ അകപ്പെട്ടു പോയപ്പോഴും ഒഴുക്കിനെതിരെ നീന്താതെ മഹാമാരിയുടെ ഒഴുക്കിൽ തന്നെ നീന്തി കരകയറിയ സിനിമാ സംഘം. ഒടുവിൽ ചിത്രീകരണം പൂർത്തിയാക്കി എന്നറിഞ്ഞ അന്ന് മുതൽ ആടുജീവിതം എന്ന സിനിമയിലേക്കാണ് ആരാധകരുടെ കണ്ണുകളും മനസ്സും. കാഴ്ചക്കാർ ഓരോരുത്തരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നെഞ്ചിലൊരു ഭാരവുമായിട്ടായിരിക്കാം ഇറങ്ങി വരിക. അതിജീവിച്ച നജീബിനെ ഓർത്ത് മനസ്സിലൊരു സന്തോഷമുണ്ടെങ്കിലും പാതിവഴിയിൽ പൊടിക്കാറ്റിൽ മാഞ്ഞുപോയ ഹക്കീമും ജീവിതത്തിന്റെ പാത വരെ എത്തിച്ച ഇബ്രാഹിം കാദിരിയുമൊക്കെ മനസ്സിലൊരു വിങ്ങൽ
ബാക്കിവെക്കും.
ആടുജീവിതം എന്ന ഈ സിനിമ 100 കോടി കഴിഞ്ഞ് ഇപ്പോഴും അതുല്യമായ വിജയത്തിലേക്കുള്ള യാത്രയിലാണ്. ഇന്നത്തെ ചിത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം. നന്ദി, നമസ്കാരം.
ചിത്രവിശേഷം, ചലച്ചിത്രങ്ങളെ അവലോകനം ചെയ്യുന്ന പരിപാടി. നിർവഹണം കെസിയ എലി ജേക്കബ്.